Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
നാശരഹിതനായ ബ്രഹ്മം ആത്മാവാകുന്ന എങ്ങനെയാണ്? അതുകൊണ്ട് ഗുരു പറഞ്ഞതിന്റെ താല്പര്യം അതല്ല. അത് ശരിയാണ്, ഗുരുവിനൊന്നേ പറയാനുള്ളൂ, അഭയം അമൃതം ഏതത് ബ്രഹ്മ. ഇതാണ് ആദ്യവും മധ്യത്തിലും അവസാനവും എല്ലാം പറയുന്നത്. പക്ഷെ താൻ ധരിച്ചതിൽ എന്തോ പിശക് വന്നിരിക്കുന്നു, താൻ ധരിച്ചതിൽ പൂർണ്ണതയില്ല എന്ന് കരുതി ഇന്ദ്രൻ പോയി ദേവന്മാരെ ഉപദേശിക്കുന്നതിന് മുന്നായിട്ട് മുന്നിലായി വഴിച്ചു വെച്ചതിനെ തിരിച്ചു നടന്നു. ഉപദേശം കേട്ടുടനെ തന്നെ ഹൃദയം ശാന്തമായി, പക്ഷേ മുമ്പോട്ട് നടന്നപ്പോൾ വീണ്ടും അസ്വസ്ഥമായി. അസ്വസ്ഥത അതൊരു നല്ല ലക്ഷണമാണ്, മൂഢതയെ മാറ്റുന്ന ഒന്നാണ് അസ്വസ്ഥത. ഉപദേശം കേൾക്കുന്നു, വീണ്ടും മനസ്സ് അസ്വസ്ഥമാകുന്നു. എന്തോ ഒരു പോരായ്മ, എന്തോ ഒരു അപൂർണത, അതാണ് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അസ്വസ്ഥത കൊണ്ട് ഇന്ദ്രന് ദേവന്മാരെ അടുത്തെത്താൻ കഴിഞ്ഞില്ല, അവിടെ പോയി ഗുരുവാകാനോ ഉപദേശിക്കാനോ കഴിഞ്ഞില്ല, സ്വയം കൃതാർത്ഥനായെന്ന് തോന്നിയില്ല. അങ്ങോട്ട് തിരിച്ചു നടന്നു, തിരിച്ച് നടന്ന് വീണ്ടും പ്രജാപതി വിളിച്ചു വിളിച്ചു. അങ്ങ് എന്താണ് ഉപദേശിച്ചത്? ഏതത് അഭയം അമൃതം ബ്രഹ്മ. പക്ഷെ ഇതെങ്ങനെ അഭയവും അമൃതവുമാവും? ഈ അക്ഷിപുരുഷൻ അതാകാൻ വഴിയില്ലല്ലോ, അത് നശിക്കുന്നതാണല്ലോ. എനിക്ക് വേണ്ടത് നിത്യനായ ആത്മാവിനെയാണ്. പ്രജാപതി പറഞ്ഞു, ശരി, നീ ചിന്തിക്കുന്നവനാണ്, മൂഢനല്ല. നീ ഗുരുപദേശത്തിൽ കൃതാർത്ഥനായില്ല, പൂർണ്ണത നേടിയില്ല, അതാണ് വേണ്ടത്. ഒരു കാര്യം ചെയ്യുക, പോയി ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. 32 വർഷം, കുറച്ചൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ ആവിഷ്കാരം മുഴുവൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. ഉപദേശം ഇത്രയേ ഉള്ളൂ. ഏതത് അഭയം അമൃതം ബ്രഹ്മ. ഇത് കൂടുതലൊന്നും ഉപദേശിക്കാനല്ല, പക്ഷെ ഗ്രഹിക്കാൻ ഇനിയുണ്ട്. അതുകൊണ്ട് പോയി ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കുക. ഇന്ദ്രൻ പോയി ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു, 32 വർഷം തപസ് അനുഷ്ഠിച്ചു. ഇനി വീണ്ടും ചെന്ന് രണ്ടാം ചെന്നപ്പോ എന്താണ് പറഞ്ഞത്? ഏഷ സ്വപ്നെ മഹിമാന ശരതി ഏതത് അഭയം അമൃതം ഏതത് ബ്രഹ്മ. വീണ്ടും ഉപദേശിച്ച അങ്ങനെയാണ്. അത് അത് വിട്ടു, ആദ്യം പറഞ്ഞതിനെ വിട്ടു. ആ സ്വപ്നത്തിൽ പൂജനീയനായി സർവകാമങ്ങളും അനുഭവിച്ചുകൊണ്ട് സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് സ്വേച്ഛാചാരിയായി വിഹരിക്കുന്ന ആ പുരുഷനുണ്ടല്ലോ, അതാണ് എന്ന് പറയുമ്പോൾ ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് വിരോചനൻ കുടുങ്ങിപ്പോയ ഈ സ്ഥൂല ശരീരം അതിൽ നിന്ന് മാറ്റി കുറച്ചുകൂടി സൂക്ഷ്മമായ സ്വപ്നത്തിലേക്ക് കൂടി. സ്വപ്നത്തിൽ ആ പുരുഷൻ ഈ സ്ഥൂല ശരീരത്തെ വിടുന്നുണ്ടല്ലോ, അതിനുപദേശിച്ചു. അതാണ് അഭയം അമൃതം ബ്രഹ്മ. അതത് തന്നെ അവിടെ മാറ്റി. ആദ്യത്തെ ഉപദേശം തന്നെയാണ് രണ്ടാമതും കൊടുക്കുന്നത്. പക്ഷേ ഛായാപുരുഷൻ എന്നുള്ളത് മാറ്റിയിട്ട്, കണ്ണില്ല ഛായാപുരുഷൻ എന്നുള്ളത് മാറ്റിയിട്ട് പറഞ്ഞു സ്വപ്നത്തിലെ പുരുഷൻ, സ്വപ്ന പുരുഷൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ദ്രന് ബോധ്യപ്പെട്ടു, ശ്രവണത്തിൽ തന്നെ ബോധ്യപ്പെട്ടു, ഈ കാണുന്ന സ്ഥൂല ശരീരമല്ല ഛായാപുരുഷൻ, ഈ സ്ഥൂല ശരീരമാണ്, അതിൽ നിന്ന് വേറിട്ടൊരുവനാണ്. വീണ്ടും സമാധാനമായി. രണ്ടാമത്തെ ഉപദേശത്തിനും തത്കാലത്തേക്ക് കൃതാർത്ഥനായി. അതാണ് നമുക്ക് സംഭവിക്കുന്നത്, ശ്രവണം കൊണ്ട് നമുക്ക് തത്കാല ശാന്തി വരുന്നുണ്ട്, മനസ്സ് ശാന്തമാകുന്നു. പക്ഷെ സ്ഥായിയാകുന്നില്ല, തത്കാല കൃതാർത്ഥത നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അഭയം അമൃതം ബ്രഹ്മ. വീണ്ടും സംശയരഹിതനായി അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ജോലി? ഉപദേശിക്കുകയാണ്. ഈ അറിവ് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക. ഇന്ദ്രനും അത് തന്നെ തീരുമാനിച്ചു. ദേവന്മാരുടെ അടുത്തേക്ക് നടന്നു, വീണ്ടും ചിന്തിച്ചു. ആ സ്വപ്ന പുരുഷൻ എങ്ങനെ അമൃതമാകും, എങ്ങനെ അഭയമാകും? കാരണം അവിടെയും സുഖം അനുഭവിക്കുന്നു, ദുഃഖവും അനുഭവിക്കുന്നു. ആ പുരുഷനും വീണ്ടും കാണാതാകുന്നു, സുഷുപ്തിയിലേക്ക് പോകുന്നു, ജാഗ്രതയിലേക്ക് വരുന്നു. അതെങ്ങനെ അഭയവും അമൃതവുമാകും? ആ ഒരു ഭാഗം യോജിക്കുന്നില്ല. വീണ്ടും അസ്വസ്ഥനായി, വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. ശരി, ആ സംശയവും തീർക്കാം. വീണ്ടും പ്രജാപതിയെ സമീപിച്ചു, വീണ്ടും ചോദിച്ചു. അവിടെ ചെന്നപ്പോഴോ വീണ്ടും ഉപദേശിച്ചു, എത്ര ഏത് സുപ്ത സമസ്ത സമ്പന്ന. ആ പുരുഷനെ, അഭയവും അമൃതവുമായിരിക്കുന്ന ആ പുരുഷൻ ഏതാണ്? അവൻ തന്നെയാണ് ഛായാപുരുഷനായിരിക്കുന്നു, അവൻ തന്നെയാണ് സ്വപ്നപുരുഷനായിരിക്കുന്നു, അവൻ തന്നെയാണ് സർവസമ്പന്നൻ, സമ്പന്നനായി സുപ്തനായിരിക്കുന്നത്, സംപ്രസാദനായിരിക്കുന്നത് അവൻ തന്നെയാണ്. അവിടെ എന്താണോ ഈ സ്വദുഃഖ അനുഭവങ്ങളില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റമില്ല. അവിടെ പറയുന്നു, പ്രജ്ഞാനഘനനായി സർവജ്ഞനായിരിക്കുന്നു അവനാണ്, ആ പുരുഷനാണ്. ഒരു പടി കൂടി മുകളിലേക്ക് പോയി, സുപ്ത പുരുഷനെ അങ്ങനെ ഉപദേശിച്ചു. കുറച്ചുകൂടി ചിന്തിക്കാൻ പ്രാപ്തനാക്കി. വീണ്ടും ഇന്ദ്രൻ സമാധാനമായി, ശാന്തഹൃദയനായി, കൃതാർത്ഥനായി വീണ്ടും ഗുരുവിന്റെ സന്നിധിയിൽ നിന്നും മടങ്ങി ഗുരുവായി. ദേവന്മാരുടെ അടുത്തെത്തിയപ്പോൾ വീണ്ടും സംശയമായി, അതെങ്ങനെ ശരിയാകും? അവിടെ പൂർണ്ണമായ അന്ധതയാണല്ലോ. അവിടെ അങ്ങനെ ഒരു പുരുഷനെ അറിഞ്ഞിട്ട് എനിക്കെന്താ ഗുണം? അങ്ങനെ ഒരു പുരുഷനെ കുറിച്ചുള്ള അറിവിൽ എനിക്ക് കൃതാർത്ഥത അനുഭവപ്പെടുന്നില്ലല്ലോ. വീണ്ടും ഈ ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഞാൻ സുഖിയായും ദുഃഖിയായും നിൽക്കുന്നുണ്ട്. എന്തിനാണ് ഗുരുവിനെ സമീപിച്ചത്? അമൃതത്വത്തിന് വേണ്ടിയിട്ടാണ്. അത് അനുഭവിക്കണം. ഇവിടെ ജാഗ്രത സ്വപ്ന സുഷുപ്ത പുരുഷന്മാരെ കുറിച്ച് കേട്ടിട്ട് സ്വയം അത് അനുഭവിക്കാൻ കഴിയുന്നില്ല. അമൃതത്വത്തിൽ കേട്ടപ്പോൾ ശാന്തി അനുഭവിച്ചെങ്കിലും വീണ്ടും അസ്വസ്ഥനാകുന്നു. അപ്പോൾ അതല്ലല്ലോ, അവിടെയും തന്റെ ഗ്രഹണം പൂർണ്ണമായില്ല. വീണ്ടും ഗുരുവിന്റെ അടുത്ത് വന്നു. എന്താ പ്രശ്നം? ഗുരു പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ വീണ്ടും 32 വർഷം ബ്രഹ്മചര്യം. സുഹൃത്ത പുരുഷനെ ഉപദേശിക്കുന്നതിന് മുമ്പും പറഞ്ഞു 32 വർഷം, 3 തവണ പറഞ്ഞു. ആദ്യത്തെ ഉപദേശം കഴിഞ്ഞ് ഛായാപുരുഷനെ ഉപദേശിച്ചതിന് ശേഷം പറഞ്ഞു 32 വർഷം. സ്വപ്നപുരുഷനെ ഉപദേശിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും പറഞ്ഞു 32 വർഷം. സുഷുപ്ത പുരുഷനെ ഉപദേശിച്ച് അത് കേട്ട് തിരിച്ചു വരുമ്പോഴും പറയും 32. വീണ്ടും പറഞ്ഞു 3 തവണ, എന്നുവെച്ചാൽ 96 വർഷത്തെ ബ്രഹ്മചര്യം ഉപദേശിച്ചു. 96 വർഷം. അത് കഴിഞ്ഞിട്ട് വരിക, വീണ്ടും ഒരു 32 വർഷത്തെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു വരിക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആദ്യം ഉപദേശിച്ച അതേ ബ്രഹ്മത്തെ തന്നെ, എന്താണ് എന്താ ഭയം അമൃതം ബ്രഹ്മം, അത് തന്നെ ഉപദേശിക്കാറുണ്ട്. ഉപദേശത്തിൽ മാറ്റമൊന്നും, പക്ഷെ അതിനെ സംപ്രസാദനായി. എന്താണ് ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലെല്ലാം മാറി മാറി സഞ്ചരിക്കുന്നവനാണെങ്കിലും ജാഗ്രത സ്വപ്ന സുഷുപ്തികൾക്കെല്ലാം ആധാരമായിരിക്കുന്നവൻ, അതാണ് നിന്റെ സ്വരൂപം തുര്യൻ എന്ന് വിശദമായി പിന്നീട് ഉപദേശിക്കുന്നു. അപ്പോൾ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും ഭിന്നമായി അവസ്ഥാത്രയ സാക്ഷിയായിരിക്കുന്നു അവനെ ഉപദേശിച്ചു. പക്ഷെ അങ്ങനെ ഉപദേശിക്കുന്നതിന് വേണ്ടി പറഞ്ഞു, ഇനി ഒരു 5 വർഷം കൂടി നീ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. മൊത്തം 101 വർഷം. അങ്ങനെ 101 വർഷത്തെ ബ്രഹ്മചര്യം കൊണ്ട്, അതുവരെയുള്ള നിരന്തരമായ ഉപദേശം കൊണ്ടുമാണ് ഇന്ദ്രന് ആത്മബോധം ഉണ്ടായത്. പിടികിട്ടി. അതാണ് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു വരുന്നത്. ഈ 101 വർഷം പ്രജാപതിയുടെ സാന്നിധ്യത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുമ്പോൾ അവിടെയെല്ലാം ഉപദേശമുണ്ട്. പ്രജാപതിക്ക് ഉപദേശിക്കാൻ വേറെ കൂടുതലായിട്ടൊന്നുമില്ല. ആദ്യ ഉപദേശിച്ചതേ ഉള്ളൂ, ഏതത് അഭീമമൃതം, ഏത് ബ്രഹ്മ, ഇത്രയേ ഉള്ളൂ. പക്ഷേ ആദ്യം ശ്രവിച്ച് കൃതാർത്ഥനായ അസുരരാജാവിനെ പോലല്ല ഇന്ദ്രൻ. ഇന്ദ്രൻ ആ ബ്രഹ്മചര്യം ബ്രഹ്മചര്യമാകുന്ന തപസ്സുകൊണ്ട് നേരത്തെ ഭാഷകാരം പറഞ്ഞല്ലോ സുമേധാവായി ക്ഷീണദോഷ ഉള്ളവനായി ഇന്ദ്രന്റെ ബുദ്ധി തളഞ്ഞു. 101 വർഷത്തെ ബ്രഹ്മചര്യം കൊണ്ട് വീണ്ടും ആദ്യം ഉപദേശിച്ചത് തന്നെയാണ് ഉപദേശിച്ചത്, മാറ്റിയെന്ന് ഉപദേശിച്ചില്ല. ഇത് അഭയം അമൃതം വേറൊന്നും ഉപദേശിക്കാൻ, പക്ഷെ അവിടെ ഇന്ദ്രന് അപരോക്ഷ സാക്ഷാത്കാരം ഉണ്ടായി. ഈ ആഖ്യാനത്തെ, ചാന്ദോക്യത്തിൽ വരുന്ന ആഖ്യാനത്തെ ഭാഷകാരങ്ങളെ പറയുകയാണ്. ശ്രവണം നമ്മൾ പറയും, ഇത് ശ്രവണം മതി പറഞ്ഞിട്ടുള്ളതാണ്. ശ്രവണത്തിൽ കവിഞ്ഞൊന്നും ആവശ്യമില്ല. ശ്രവണത്തിൽ തന്നെ മനനമുണ്ട്, ശ്രവണത്തിൽ തന്നെ ധ്യാനമുണ്ട്. ഇത് അനായാസമാണ്, ഇതിന് തപസ്സിന്റെ ആവശ്യമില്ല, മറ്റൊരു സാധനയുടെ ആവശ്യമില്ല എന്നെല്ലാം പറയുന്നു. അത് ശരിയാണ്, പക്ഷെ അതാരെ സംബന്ധിച്ച്? ക്ഷീണദോഷനായി സുമേധനായവനെ സംബന്ധിച്ചിടത്തോളം, സുമേധാവിനെ സംബന്ധിച്ച് ഇതൊക്കെ ശരിയാണ്. അതല്ലെങ്കിലോ, അല്ലെങ്കിൽ രണ്ടു തരത്തിൽ സംഭവിക്കും. ഒന്നിൽ അത്യന്തമൂഢനാണെങ്കിൽ അവനും കൃതാർത്ഥനാവും, തന്റെ മൂഢതയിൽ അവൻ കൃതാർത്ഥനാവും. അവൻ പറയും, എനിക്ക് മതി, ഗുരുവിന്റെ ഉപദേശം മതി. കൂടുതലൊന്നും ഗുരുവിനെ പറയാനുള്ളൂ, ആദ്യവും അവസാനവും പറയാനുള്ളതാണ് ഗുരു ഉപദേശിച്ചു കൊടുത്തത്, ഇത് മതി. അവനതിൽ കൃതാർത്ഥനാകും. മറിച്ച് ഇന്ദ്രനെ പോലെയാണെങ്കിലും വീണ്ടും അവൻ അസ്വസ്ഥനാകുകയാണ്. ഗുരുവിന്റെ ഉപദേശത്തിലുള്ള പോരായ്മ ഉണ്ടല്ല, തന്റെ യോഗ്യതയിൽ വന്ന പോരായ്മ ഉണ്ട്, അവൻ അസ്വസ്ഥനാകും. അങ്ങനെ അസ്വസ്ഥനായി കഴിഞ്ഞാൽ എന്തോക്കെ അപൂർണതകളുണ്ട്, എന്തോക്കെ പോരായ്മകളുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പോരായ്മയാണെന്ന് നമ്മൾ തിരിച്ചറിയാം. എന്താണ് ദോഷം? നമ്മളിരിക്കുന്ന പാപം, സ്വഭാവദോഷം. ഭാഷകാരൻ വേറെ പറയും, സ്വഭാവദോഷത്തെ ഇത് ധർമ്മക്ഷയത്തെ അപേക്ഷിക്കുന്നുണ്ട്. ഭാഷകാരൻ പലയിടത്തും പറയും, ധർമാധർമ്മങ്ങളുടെ ക്ഷയത്തെ, നാശത്തെ ഇത് അപേക്ഷിക്കുന്നുണ്ട്. ഇപ്പോ സകൃത്വാര ശ്രവണം, അത് മതി ഫലത്തിന്, ആത്യന്തികമായിട്ട് അത് മതി. ആദ്യത്തെ ഉപദേശം മാത്രം മതി, അതിൽ കൂടുതലൊന്നും ഉപദേശിക്കാനില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, തനുവിന് യോഗ്യനല്ലെങ്കിൽ അവിടെ തപസ്സിന്റെ ആവശ്യം വരും, ബ്രഹ്മചര്യത്തിന്റെ ആവശ്യം വരും. തപസ്സിൽ വച്ച് ഏറ്റവും വലിയ തപസ് ബ്രഹ്മചര്യമാണ്, അതിനു വലിയൊരു തപസ്സില്ല. എന്തുകൊണ്ട്? ആ ബ്രഹ്മചര്യം കൊണ്ട്, ബ്രഹ്മചര്യമാകുന്ന തപസ്സുകൊണ്ട് മാത്രമേ മനസ്സിനെ ജയിക്കാൻ പറ്റൂ, മറ്റൊന്നുകൊണ്ടും അത് സാധ്യമല്ല. എന്തുകൊണ്ട്? ബ്രഹ്മചര്യം കൊണ്ട് മാത്രമേ കാമത്തെ ജയിക്കാൻ സാധ്യം, കാമനകളെ. ബ്രഹ്മചര്യ വ്രതം കൊണ്ട് മാത്രമേ സാധ്യമാകും കാമനകളെ ജയിക്കുന്നതിന്, കാമത്തെ ജയിക്കുന്നതിന്. അതുകൊണ്ട് കാമത്തെ ജയിക്കുന്ന തരത്തിലുള്ള ആ ബ്രഹ്മചര്യമാകുന്ന തപസ്സ്, അത് 101 വർഷമാണ് ഇന്ദ്രനോട് ആവശ്യപ്പെട്ടത്. ആ തപസ്സ കൽമഷം, തപസ് കൽമഷത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് അത് ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ആൾക്കാർ സൗകര്യം പോലെ വ്യാഖ്യാനിച്ചത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ചരിക്കുന്നത് ബ്രഹ്മചര്യം എന്ന് പറയും, എളുപ്പമാണ്. പ്രത്യേകിച്ചൊന്നും അനുഷ്ഠിക്കാനില്ല. പ്രത്യേകിച്ചും ഗൃഹസ്ഥന്മാർ വേദാന്തം പഠിപ്പിക്കുമ്പോൾ അവരങ്ങനെ പറയത്തുള്ളൂ. കാരണം ഗൃഹസ്ഥനെ തന്നെ ന്യായീകരിക്കണം, അവനിൽ ബ്രഹ്മചര്യമില്ല. ബ്രഹ്മചര്യ രൂപത്തിലുള്ള തപസ് ഗൃഹസ്ഥന് അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. എന്നാൽ വേദാന്തം പഠിപ്പിക്കുകയും വേണം ആൾക്കാർ. അതുകൊണ്ടവർ പറയും, ബ്രഹ്മചര്യം എന്ന് വെച്ചാലും ബ്രഹ്മത്തിൽ ചരിക്കുക, വ്യാഖ്യാനം തെറ്റല്ല. ബ്രഹ്മത്തിൽ ചരിക്കുക എന്നൊരുന്ന സിദ്ധിയാണ്. ഇത് ശ്രവിക്കാൻ വരുന്നവനെ കുറിച്ച് അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് ശ്രവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സാധനയാണ് ആവശ്യം. ഇപ്പൊ സാധനാരൂപത്തിലുള്ള ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ എന്താണോ അത്, കാമത്തെ ജയിക്കുന്നതിനുള്ള ബ്രഹ്മചര്യമാണ്, കാമത്യാഗരൂപത്തിലുള്ള ബ്രഹ്മചര്യമാണ്, ബ്രഹ്മചര്യ വ്രതം തന്നെയാണ്. അത്തരത്തിലുള്ള മൈഥുനത്യാഗരൂപത്തിലുള്ള ബ്രഹ്മചര്യം. അതൊരിക്കലും ഗ്രഹത്തിന് പറയാൻ പറ്റത്തില്ല, കാരണം അവനത് അനുഷ്ഠിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇത് വേദാന്തം വായിച്ചു പഠിക്കുക, അത് പ്രസംഗിക്കുക, ബുദ്ധിയുള്ളവനും പറ്റും. അത് എളുപ്പമുള്ള കാര്യമാണ്. ബ്രഹ്മചര്യമാണെന്ന് ഭാവിക്കാനും പറ്റും, അതിന് സാധനയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ മൈഥുനത്യാഗരൂപത്തിലുള്ള ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്, ഗൃഹസ്ഥന് സാധ്യമല്ല. അതുകൊണ്ട് അത് ഉപദേശിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇതിന്റെ മുഖ്യമായ ഭാഗം, ആത്മവിദ്യയെ സംബന്ധിച്ചുള്ള പരമപ്രധാനമായ ഭാഗം ഈ ബ്രഹ്മചര്യം, അത് കാമരൂപത്തിലുള്ള അതിനെ കൺമഷത്തെ നശിപ്പിക്കുന്ന ബ്രഹ്മചര്യം അതനുഷ്ഠിക്കാതെ അത് ഇത് സാധ്യമല്ല. എന്തുകൊണ്ട്? മനസ്സടങ്ങത്തില്ല. മനസ്സ് കാമത്തിലും കാമ്യ വിഷയങ്ങളിലും കാമനകളിലും മുഴുകിയിരിക്കുമ്പോൾ എങ്ങനെ ആത്മതത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യം അതിന് വരും? അതിന് വരത്തില്ല, ഒരിക്കലും അതിന് വരത്തില്ല. അതിന് വരാതെ ഇതിനെക്കുറിച്ച് വെറും വാചാ പ്രസംഗം നടത്തിയിട്ട് എന്താ കാര്യം? ഒരു പ്രയോജനമില്ല. മനസ്സിറങ്ങാത്തവനെങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? മനസ്സേകാഗ്രമാകാത്തവനെങ്ങനെയും സാധ്യമാകും? അത്യന്ത സൂക്ഷ്മമായ ഈ ആത്മതത്വം പ്രകാശിക്കുന്നതിന് തടസ്സം കാമം തന്നെയാണ്. അതാണ് മനസ്സിനെ ബഹിർമുഖമാക്കിയിരിക്കുന്നത്, കാമമാണ്. അപ്പോൾ കാമം കൊണ്ട് മനസ്സ് ബഹിർമുഖമായിരിക്കുന്നു. ആ കാമത്തെ നശിപ്പിക്കാതെ അത് മനസ്സെങ്ങനെ അന്തർമുഖമാകും? അന്തർമുഖമാകാതെ എങ്ങനെ ഈ തത്വത്തെ ഗ്രഹിക്കും? അപ്പൊ കാമത്തിൽ മുഴുകിക്കഴിയുന്ന ഒരു ഗ്രഹസ്ഥന് വേദാന്തം പ്രസംഗിക്കാൻ പറ്റും, പക്ഷെ ഒരിക്കലും ഈ ആത്മാനുഭവം ഉണ്ടാകത്തില്ല, കാമത്തെ ജയിക്കാതെ. അത് വ്രതത്തിലൂടെ സാധ്യമാകും. ബ്രഹ്മചര്യ വ്രതത്തിലൂടെ മാത്രമേ സാധ്യമാകും. അതിലൂടെ എന്ത് ചെയ്യുന്നു? അവൻ കാമത്തെ ജയിക്കുന്നു. കാമനവനിൽ മുഴുകുന്നതോട് മുഴുകുന്നതിനനുസരിച്ച് മനസ്സ് കൂടുതൽ കൂടുതൽ സ്ഥൂലമായി ബഹിർമുഖമായി അസ്വസ്ഥമായി കൊണ്ടിരിക്കും. മനസ്സിൽ നിന്ന് ബ്രഹ്മചര്യ വ്രതത്തിലൂടെ ആ കാമനകളെ ത്യജിക്കുമ്പോൾ, അതിൽ നിന്ന് മനസ്സകന്നു പോകുമ്പോൾ, കാമത്തിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് വളരെ സ്ഥൂലമായും ബഹിർമുഖമായും കാമ്യ വിഷയങ്ങളെ അനുഭവിക്കുന്നതിനുള്ള ഔത്സുക്യത്തോടുകൂടി ഇരിക്കും. അപ്പോൾ മനസ്സ് വളർന്നു വളർന്നു വരും, ബഹിർമുഖമായിക്കൊണ്ട് തന്നെ ഇരിക്കും. അതാണ് ഗൃഹസ്ഥന്റെ മനസ്സ്. ആ സമയം ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുന്നവന്റെ മനസ്സങ്ങനെയല്ല, അവനെന്ത് ചെയ്യുന്നു? കാമത്തെ ദൂരത്തിരിക്കുന്നു. അപ്പം മനസ്സ് നിന്ന് കാമത്തെ അകറ്റുന്നു, കാമത്തിൽ നിന്ന് മനസ്സകലുന്നു. അപ്പോൾ മനസ്സ് കാമത്തിന് വേണ്ടി ഉഴറുന്നില്ല, ആ മനസ്സ് ശാന്തമാകുന്നു. അപ്പൊ അതിന് ഈ ആത്മതത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ക്ഷമതയുണ്ടാകും. അപ്പോൾ അത് ബ്രഹ്മചര്യ വ്രതം കൊണ്ട് സാധ്യമാകുമോ? അത് മനസ്സിനെ മെരുക്കുന്നതിന് വേണ്ടി സാധ്യമാകും. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ 101 വർഷം ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടെന്നാണ്? ജീവിതകാലം മുഴുവൻ, ഒരു ജീവിതം മുഴുവൻ കൊണ്ട് അത് സാധ്യമാകും. അങ്ങനെയാണ് മനസ്സ് കാമത്തിനു വേണ്ടി ശ്രമിക്കുന്നു, അതിനത് ലഭിക്കുന്നില്ല. ലഭിക്കാതെ വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു? അത് സ്വയം അടങ്ങുന്നു. അതിന് പകരം അവന് ആത്മതത്വ ശ്രവണത്തിലൂടെ അത് സുഖവും സന്തോഷവും ശാന്തിയും കണ്ടെത്തുന്നു. മനസ്സ് കാമ്യവിഷയങ്ങളിൽ നിന്നും പിന്തിരിയുന്നതാണ് മനസ്സിന്റെ വിരക്ക്. അതിൽ മനസ്സ് ഉദാസീനമാകുന്നു. അതൊരു അഭ്യാസം. വിഷയങ്ങളിൽ നിന്നും അകന്നിരുന്നു, അല്ലെങ്കിൽ വിഷയങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മനസ്സിന് അന്തർമുഖമാക്കാൻ ശീലിപ്പിക്കുന്നു. അത് ബ്രഹ്മചര്യ വ്രതം കൂടാതെ സാധ്യമാണ്. അങ്ങനെ ആർക്കും ആത്മബോധം ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ഉണ്ടാകത്തുമില്ല. അതുകൂടാതെ ആത്മബോധത്തെ നമുക്ക് പ്രസംഗിക്കാനോ എഴുതാനോ വായിക്കാനോ ഒക്കെ പറ്റും, പക്ഷെ ആത്മാനുഭവം സാധ്യമല്ല. മനസ്സ് കാമത്തിനും ഒഴിയവനും സാധ്യമേ അല്ല. പെട്ടെന്ന് മനസ്സിന് വരും, അങ്ങനെയും ചില ഉദാഹരണങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഉദാഹരണങ്ങളുണ്ടെങ്കിൽ അവർ എവിടെയെങ്കിലും കാമത്തെ ജയിച്ചവനായിരിക്കും. കാമജയം അവരിൽ സംഭവിച്ചിരിക്കും. കാമജയം സംഭവിച്ച് അവർ ജന്മന ആത്മബോധത്തോടുകൂടി വന്നവരായി. ജ്ഞാനികളെ ഈ കൂട്ടത്തിൽ പെടുത്തണ്ട. ജനകനോ മറ്റാരെങ്കിലും ആരോ ആയിക്കൊള്ളട്ടെ, ഇവിടെ പറയുന്നത് സാധകന്മാരുടെ കാര്യമാണ്. സിദ്ധന്മാരെ വിടുക. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധനാ മാർഗത്തിൽ ആത്മബോധത്തിന് കാമത്യാഗത്തോടുകൂടിയേ സാധ്യമാകും. ബ്രഹ്മചര്യ വ്രതാനുഷ്ഠാനത്തോടുകൂടിയേ സാധ്യമാകും. അയാൾ കാമത്തെ ജയിച്ചിരിക്കും. അതാണ് അത്. കാമം മുഖ്യമായി, അതുപോലെ വരുന്ന ദോഷങ്ങളല്ല, മറ്റു ദോഷങ്ങളും വരുന്നു. അന്ധക്കണ്ണ ദോഷങ്ങൾ, അഹങ്കാരം, ക്രോധം തുടങ്ങി മറ്റു ദോഷങ്ങൾ, അതിനുള്ള ശാസ്ത്രീയമായ വിധി, ശാസ്ത്രീയമായ ഉപായം, അതാണ് ബ്രഹ്മചര്യാനുഷ്ഠാനം. അതിന് ആണ് ഇവിടെ ഇന്ദ്രനോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇത് ഒരു സമാധാനമാണ്. എന്താണ്, നമ്മൾ ആത്മതത്വം ശ്രവിക്കുന്നു, ഇന്ദ്രനെ പോലെ തന്നെ ആ ശ്രവണം കൊണ്ട് സമാധാനമുണ്ടാകും. ആത്മ ബോധത്തെക്കുറിച്ച് ശാന്തിയുണ്ടാകും, ആത്മബോധത്തിൽ ശാന്തിയുണ്ടാകും. പക്ഷെ വീണ്ടും അസ്വസ്ഥമാകുന്നു. അപ്പോൾ അവിടെ എന്താണ്, അവിടെ എന്തോ ദോഷങ്ങളുണ്ട്, അവിടെ ക്ഷീണദോഷമാകുന്നു. അതെന്തുമാകാം, കാമമോ അല്ലെങ്കിൽ കാമത്തെ തുടർന്ന് വരുന്ന ക്രോധാദി ദോഷങ്ങളോ എന്തുമാകാം. ഈ ദോഷങ്ങളാണ് അവിടെ തടസ്സമായിരിക്കുന്നത്. അപ്പൊ ശ്രവണം ചെയ്യുന്നു, വീണ്ടും ശ്രവണം ആവർത്തിക്കുന്നു, പക്ഷെ ഇത് മറമാറി പ്രകാശിക്കുന്നു. അവരൊക്കെ അനുഭവമായി മാറുന്നില്ല. അങ്ങനെ മാറുന്നില്ല എങ്കിൽ ഉറപ്പാണ് അതിന് തടസ്സമായിരിക്കുന്ന ദോഷങ്ങളാണ്. ആ ദോഷം മാറുന്നതിന് എന്താണ്, തപസ്. തപസ് കൂടിയേ തീരൂ. അപ്പൊ ശ്രവണത്തോടൊപ്പം തപസ്സും വേണം. ശ്രവണത്തിൽ പൂർണ്ണത നേടാനായില്ലെങ്കിൽ എന്താണ് ആ തപസ്? മുഖ്യമായ തപസ് ബ്രഹ്മചര്യം തന്നെ, കാമജയം തന്നെ. ആ ബ്രഹ്മചര്യത്തിന് സഹായകമായി വരുന്ന മറ്റ് തപസ്സുകളിലാണ് വരുന്നത്. മറ്റ് ജപവും മന്ത്രങ്ങളും അനുഷ്ഠാനങ്ങളും ഉപാസനകളും ഇതെല്ലാം ഈ ബ്രഹ്മചര്യത്തിന്റെ സഹായത്തിന് വേണ്ടി വരുന്നതാണ്. അപ്പൊ വീണ്ടും നിങ്ങൾ നമ്മൾ എന്താണ് തത്വം ശ്രവിക്കുന്നു. ഒരാൾ ചോദിക്കുന്നു, ഞാൻ വേദാന്തം ശ്രവിക്കുന്നുണ്ട്, ആത്മാവാണെന്ന് ബോധിക്കുന്നുണ്ട്, അവിടെ ശ്രവണത്തിനപ്പുറം മറ്റൊന്നും ആവശ്യമില്ല, ഇനി എനിക്ക് ലളിത സഹസ്രനാമം ജപിക്കേണ്ട ആവശ്യമുണ്ടോ, ഗുരു ഉപദേശിക്കുന്ന മന്ത്രം ജപിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഞാൻ പരമമായ സത്യത്തെയാണ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ആ പരമമായ തത്വശ്രവണത്തിൽ നിങ്ങൾ കൃതാർത്ഥനായെങ്കിൽ, അജ്ഞാന സംശയ വിപരീയ ശൂന്യനായെങ്കിൽ തീർച്ചയായും ഒന്നിന്റെ ആവശ്യമില്ല. അവിടെ ഗുരുമന്ത്രത്തിന്റെ ആവശ്യമില്ല, ലളിതാ സഹസ്രനാമത്തിന്റെ ആവശ്യമില്ല. പക്ഷേ അവര് നിലയിൽ അങ്ങനെ ഒരു ചോദ്യം ഉദിക്കുന്നില്ല. അയാൾക്ക് പിന്നെ മറ്റൊരാളുടെ അടുത്ത് ചോദിക്കേണ്ടി വരുന്നില്ല ഇതൊക്കെ ആവശ്യമുണ്ടോ ഇല്ലയോ. സ്വയം കൃതകൃത്യനായവന്, കൃതാർത്ഥനായവന് അവന് ചോദ്യത്തിന്റെ ആവശ്യമില്ല, മറ്റൊരിടത്തുനിന്ന് സമാധാനത്തിന്റെ ആവശ്യമില്ല. അയാൾ സാധകനല്ല, പൂർണ്ണനായി, പിന്നെ ഒരു സാധകന്റെ ആവശ്യമില്ല. അവിടെ ഗുരുവില്ല, ശിഷ്യനില്ല. മറിച്ച് നമ്മൾ ശ്രവണം ചെയ്യുന്നു, ഇന്ദ്രനെ സംബന്ധിച്ച് പറ്റിയതുപോലെ തന്നെ ബോധിക്കുന്നു, വീണ്ടും അസ്വസ്ഥനാകുന്നു.